2021 മെയ് 17 തിങ്കളാഴ്ച കേരള ഗോമതി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. കോവിഡ് പ്രതിരോധം വ്യക്തിപരമായ ഉത്തരവാദിത്തം. ഡോക്ടർ അരുൺ ബി നായർ എഴുതുന്നു. മഹാമാരിയുടെ രണ്ടാം തരംഗം രാജ്യത്ത് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രതിസന്ധി മറികടക്കാൻ ഭരണകൂടങ്ങളും ആരോഗ്യ പ്രവർത്തകരും മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. മഹാമാരിയുടെ നിയന്ത്രണം വ്യക്തിപരമായ ഉത്തരവാദിത്തമായി ഓരോ പൌരനും ഏറ്റെടുത്താൽ മാത്രമേ രക്ഷപ്പെടാനാവൂ. വ്യാജ പ്രചാരണം ഉപേക്ഷിക്കൂ. മഹാമാരി പടർന്നു കയറുമ്പോൾ ഒരു വശത്ത് വ്യാജപ്രചാരണങ്ങളും കത്തിക്കയറുകയാണ്. കോവിഡ് ചികിത്സ, വാക്സിനുകൾ, രോഗപ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം തെറ്റായ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട്. പ്രചരിക്കുന്ന സന്ദേശങ്ങളിൽ പലതും വ്യാജമാകാൻ സാധ്യതയുള്ളതിനാൽ ആധികാരിക സ്രോതസ്സുകളുമായി ആശയവിനിമയം നടത്തിയ ശേഷമേ സന്ദേശങ്ങൾ സ്വീകരിക്കുകയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയോ ചെയ്യാവൂ. വാക്സിൻ ലഭ്യമായ ആദ്യഘട്ടത്തിൽ വാക്സിൻ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്നും മരണകാരണമാകുമെന്നും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഇക്കാരണത്താൽ വാക്സിൻ സുലഭമായിരുന്ന ആദ്യഘട്ടത്തിൽ ഒട്ടേറെ വയോധികർ വാക്സിൻ സ്വീകരിക്കാൻ മടിച്ചു. എന്നാൽ വാക്സിൻ ഫലപ്രദമാണെന്നും സുരക്ഷിതമാണെന്നുമുള്ള പഠനങ്ങൾ പുറത്തുവന്നതോടെ വാക്സിൻ സ്വീകരിക്കാൻ വൻ ജനക്കൂട്ടം തന്നെ രൂപം കൊണ്ടു. എന്നാൽ അപ്പോഴേക്കും വാക്സിൻ ദൌർലഭ്യം രൂക്ഷമായി. അതിനാൽ ആധികാരികമല്ലാത്ത വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തുക. വീട്ടിനുള്ളിലും അതിജാഗ്രത. കേരളത്തിൽ പുതുതായി രോഗബാധിതരാകുന്ന വ്യക്തികളിൽ 50% സ്വന്തം വീട്ടിനുള്ളിൽ നിന്ന് തന്നെയാണ് രോഗബാധിതരാകുന്നതെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ ഒരു പഠനം വെളിപ്പെടുത്തുന്നു. ആദ്യ തരംഗ സമയത്ത് വീട്ടിൽ ഒരു വ്യക്തിക്ക് രോഗബാധയുണ്ടായാൽ അദ്ദേഹവുമായി നേരിട്ട് ഇടപഴകുന്ന ഒന്നോ രണ്ടോ കുടുംബങ്ങൾക്ക് മാത്രമേ പകരുമായിരുന്നുള്ളൂ. എന്നാൽ രണ്ടാം തരംഗത്തിൽ തീവ്രവ്യാപന ശേഷിയുള്ള വൈറസ് വകഭേദങ്ങൾ രംഗപ്രവേശം ചെയ്തതോടെ കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് രോഗബാധയുണ്ടായാൽ ചുരുങ്ങിയ സമയം കൊണ്ട് കുടുംബാംഗങ്ങൾക്കെല്ലാം രോഗം പകരുന്നു. അതിനാൽ രോഗബാധിതരോ ടെസ്റ്റിന് ഫലം കാത്തിരിക്കുന്നവരോ ആയ വ്യക്തികൾ മാത്രമല്ല, അതേ വീട്ടിൽ താമസിക്കുന്നവരും വീട്ടിനുള്ളിൽ മാസ്ക് ധരിക്കുക. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും പലരും ടെസ്റ്റിന് വിധേയരാകുന്നത്. ടെസ്റ്റ് ഫലം ലഭിക്കാൻ ഏതാനും ദിവസങ്ങൾ വൈകിയെന്നും വരാം. ഈ ഇടവേളയിൽ മറ്റുള്ളവരുമായി ഇടപഴകുന്ന വ്യക്തി പലരിലേക്കും രോഗം വ്യാപിപ്പിക്കും. അതിനാൽ കോവിഡ് സംശയിക്കുന്ന വ്യക്തി ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവാണെന്ന് അറിയും വരെ സ്വയം നിരീക്ഷണത്തിൽ പോവുക. ഫലം കാത്തിരിക്കുമ്പോൾ ഒരു കാരണവശാലും മറ്റുള്ളവരുമായി ഇടപഴകരുത്. ആരോഗ്യവകുപ്പ് പുറപ്പെടുവിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. സ്വസ്തി ഫൌണ്ടേഷൻ പോലുള്ള ജീവകാരുണ്യ സംഘടനകൾ ആരംഭിച്ചിട്ടുള്ള കോവിഡ് കൌൺസിലിംഗ് സെന്ററിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളും ഉപയോഗപ്രദമാകും. രോഗവ്യാപനം തീവ്രമായ സാഹചര്യത്തിൽ വീടിന് പുറത്തിറങ്ങുമ്പോൾ വായും മൂക്കും പൂർണ്ണമായും മറയുന്ന രീതിയിൽ 2 മാസ്കുകൾ ധരിക്കുക. ആദ്യം 3 പാളികളുള്ള ഒരു സർജിക്കൽ മാസ്കും അതിനു മുകളിലൂടെ ഒരു തുണി മാസ്കും ധരിച്ച് രോഗവ്യാപനം തടയാം. അല്ലെങ്കിൽ കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന N95, N99 മാസ്കുകൾ ധരിക്കുക. പൊതുസ്ഥലത്ത് ഒരു കാരണവശാലും മാസ്ക് നീക്കുകയോ മാസ്കിൽ സ്പർശിക്കുകയോ ചെയ്യരുത്. കോവിഡ് രോഗബാധിതരാകുന്നവരിൽ വലിയൊരു ശതമാനവും നേരിയ തോതിലുള്ള ലക്ഷണങ്ങളോടെ രോഗവിമുക്തി നേടുന്നതായാണ് കണ്ടുവരുന്നത്. അതിനാൽ നേരിയ ലക്ഷണങ്ങളുള്ളവർ ഉടനടി ആശുപത്രിയിലേക്ക് പോകേണ്ടതില്ല. ഫോൺ വഴിയോ ടെലിമെഡിസിൻ സംവിധാനങ്ങൾ വഴിയോ ഡോക്ടറുമായി ആശയവിനിമയം നടത്തി നിർദ്ദേശങ്ങൾ സ്വീകരിക്കാം. പനി കുറയാനുള്ള മരുന്നുകളും ചൂടുള്ള ഭക്ഷണവും ധാരാളം വെള്ളവും ആവശ്യത്തിന് വിശ്രമവും ലഭിച്ചാൽ ഇവരിൽ ഭൂരിപക്ഷവും രോഗമുക്തി നേടും. ഒരു പൾസ് ഓക്സിമീറ്റർ വാങ്ങി 4 നേരം ശരീരത്തിലെ ഓക്സിജന്റെ അളവ് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഓക്സിജൻ 92% കുറയുകയാണെങ്കിൽ ഉടനടി ആരോഗ്യപ്രവർത്തകരെ ബന്ധപ്പെടണം. മരുന്ന് കഴിച്ച ശേഷവും ശരീരത്തിലെ താപനില തുടർച്ചയായി 102 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതലായി തുടർന്നാലും ചികിത്സ തേടണം. ശ്വാസമുട്ടൽ, നെഞ്ചുവേദന തുടങ്ങിയ കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാലും ആശുപത്രിയിൽ പോവുക. നേരിയ തോതിലുള്ള രോഗലക്ഷണങ്ങളുള്ളവർ ആശുപത്രിയിൽ തിരക്കുകൂട്ടുന്നത് തീവ്ര രോഗലക്ഷണം ഉള്ളവർക്കും കൃത്യമായ ചികിത്സ നഷ്ടപ്പെടാൻ കാരണമാകും. ഇതുമൂലം മരണനിരക്ക് കൂടും. പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ഹൃദ്രോഗം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന രോഗികൾ ചികിത്സിക്കുന്ന ഡോക്ടറുമായി ഫോണിൽ ബന്ധപ്പെട്ട ശേഷം മരുന്നുകൾ തുടരേണ്ടതുണ്ട്. ഇത്തരക്കാർക്ക് ടെലിമെഡിസിൻ സൌകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. കോവിഡും മാനസിക പ്രശ്നവും. കോവിഡ് മുക്തരായ വ്യക്തികളിൽ 34% പേർക്ക് അടുത്ത 6 മാസത്തിനുള്ളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി വൈദ്യശാസ്ത്ര ജേണലായ ലാൻസെറ്റ് പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു. രോഗവിമുക്തരിൽ 17% അമിത ഉത്കണ്ഠയും 15% വിഷാദരോഗം പോലെ വൈകാരിക പ്രശ്നങ്ങൾ, 7% ലഹരി അടിമത്തം, 5% തുടർച്ചയായി ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെടുന്നതായി പഠനം വ്യക്തമാക്കുന്നു. ചെറിയൊരു 1% ആളുകളിൽ മറവി രോഗലക്ഷണവും പ്രത്യക്ഷപ്പെടുന്നു. ഇക്കാരണങ്ങൾ കൊണ്ടും രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് ആരോഗ്യകരമായ ജീവിതത്തിന് നല്ലത്. വാക്സിൻ എന്ന കവചം. വാക്സിൻ എടുക്കുന്ന വ്യക്തികളിൽ രോഗസാധ്യത വളരെ കുറയുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അമേരിക്കയിൽ വാക്സിൻ എടുത്ത 77 ദശലക്ഷം പേരിൽ കേവലം 5,800 പേർക്ക് മാത്രമാണ് രോഗമുണ്ടായത്. ഇവരിൽ വെറും 396 പേർക്ക് മാത്രമാണ് തീവ്രപരിചരണ ചികിത്സ വേണ്ടിവന്നത്. ഇവരിൽ 74 പേരാണ് മരിച്ചത്. വാക്സിനേഷൻ എടുത്ത വ്യക്തികളിൽ മരണസാധ്യത 99.999% കുറഞ്ഞു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇന്ത്യയിലും വാക്സിനേഷൻ എടുത്ത വ്യക്തികളിലെ രോഗബാധയുടെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. കോവിഷീൽഡ് വാക്സിൻ എടുത്തതിൽ കേവലം 0.03% പേർക്ക് മാത്രമാണ് കോവിഡ് ബാധിച്ചത്. കോവാക്സിൻ എടുത്തവരിൽ 0.04% പേർക്കും. വാക്സിൻ സ്വീകരിക്കുന്നതാണ് രോഗം വരാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം. കേരളത്തിൽ ഇതുവരെ മരണനിരക്ക് ഗണ്യമായി ഉയരാത്തത് ഇവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സമർപ്പിത സേവനത്തിന്റെ ഫലമാണ്. എന്നാൽ 1 വർഷത്തിലേറെയായി മഹാമാരിയോട് മല്ലിട്ട് ആരോഗ്യ പ്രവർത്തകർ ക്ഷീണിതരാണ്. ഈ സാഹചര്യത്തിൽ രോഗികളുടെ എണ്ണം ആരോഗ്യ സംവിധാനങ്ങൾക്ക് താങ്ങാനാവാത്ത നിലയിലായാൽ മരണനിരക്ക് കൂടാൻ സാധ്യതയേറെയാണ്. ഈ സത്യം മനസ്സിലാക്കി ജാഗ്രതയോടെ പ്രവർത്തിച്ചാൽ നമുക്ക് കോവിഡ് മരണങ്ങൾ തടയാം. ഓർക്കുക, ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഓരോരുത്തർക്കും ഉള്ളതാണ്.